കോട്ടയം ക്രിസ്ത്യൻ അസംബ്ലിയിലെ മീറ്റിംഗുകളിൽ ബ്രദർ ജോജി ടി സാമുവൽ നൽകിയ സന്ദേശങ്ങൾ. ഈ ആത്മീയ സന്ദേശങ്ങൾ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ പരിപുഷ്ടവും മൂല്യമുള്ളതുമാക്കി തീർക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മൌലിക സത്യങ്ങൾ എന്ന ഈ സിഡി പ്രിയ ശ്രോതാക്കൾക്കായി സമർപ്പിക്കുന്നു.
നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് പല കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ദൈവം സർവശക്തനാണ്, സർവവ്യാപിയാണ്, പരിശുദ്ധനാണ്. അതിനെന്താ നമുക്കെന്താ? പലപ്പോഴും ഈ അലൂഹ കാര്യങ്ങളെ നമ്മിൽ നിന്ന് വേറൊരു തലത്തിൽ നമ്മൾ പലപ്പോഴും അങ്ങ് കണ്ടുപോകാറുണ്ട്. ഞാൻ ചിലപ്പോഴും അതിനെക്കുറിച്ച് വിചാരിക്കുന്നത് ഈ യേശു ക്രിസ്തുവിന്റെ രൂപം ചില പള്ളികളിൽ അവരെ അങ്ങനെ സൂക്ഷിച്ചു വെക്കും, എന്നിട്ട് വർഷത്തിൽ ഒരിക്കലോ മറ്റോ പെരുന്നാളിന്റെ ദിവസം അന്ന് എടുത്തുകൊണ്ട് എല്ലാവരും ഒന്ന് കൊണ്ട് നടക്കും എന്ന് പറയുന്നത് പോലെ നമുക്കും നമ്മുടെ ആത്മീയതയെയും ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ബോധ്യത്തെയും ഒരു രൂപക്കൂട്ടിൽ അങ്ങ് ഒതുക്കി വെക്കാനായിട്ട് കഴിയും. നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധമില്ലാത്ത നിലയിൽ അങ്ങനെ ആത്മീയതയെ, ക്രൈസ്തവികതയെ അങ്ങനെ കൊണ്ടുവന്ന് വെക്കാനാണ് പിശാചെപ്പോഴും പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ഈ ബൈബിളിൽ കാണുന്ന ഈ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങളുണ്ടല്ലോ, വസ്തുനിഷ്ഠമായ സത്യങ്ങൾ, ഓബ്ജക്റ്റീവ് ട്രൂത്ത്, അവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങളായി തീർന്നാലേ, സബ്ജക്റ്റീവായി തീർന്നാലേ നമുക്ക് പ്രയോജനമുള്ളൂ. സഹോദരന്റെ തുടക്കത്തിൽ അതിനെക്കുറിച്ച് പറയുകയായിരുന്നു. അതായത് ദൈവത്തിന്റെ ഒത്തിരി ഗുണങ്ങളുണ്ട്. അതുകൊണ്ടല്ല, അതുമായിട്ട് നമ്മളെ തന്നെ ബന്ധപ്പെടുത്തുകയും ആ ഗുണങ്ങൾ അങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് അത് ഏത് തലത്തിൽ പ്രസക്തമാണ് എന്ന നിലയിൽ നമ്മുടെ വ്യക്തിജീവിതത്തിൽ ഏറ്റെടുക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ. ഇല്ലെങ്കിൽ ഇതൊക്കെ വലിയ വലിയ സിദ്ധാന്തങ്ങളായിട്ടും വലിയ സത്യങ്ങളായിട്ടും ഒക്കെ ഇരുന്നു പോകും. ഈ ഇതൊക്കെ ഒരു തരം ചരിത്രത്തിന്റെ ഭാഗമായിട്ടൊക്കെ അത് ഇരുന്നു പോകും. ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളിവിടെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഏബ്രഹാം ലിങ്കൻ അമേരിക്കയിലെ പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹം അടിമകൾക്ക് എല്ലാം സ്വാതന്ത്ര്യം നൽകുന്ന ഒരു നിയമം പാസാക്കി. പക്ഷേ അടിമകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന നിയമം അമേരിക്ക ഗവൺമെന്റ് പാസാക്കിയെങ്കിലും ദക്ഷിണ സംസ്ഥാനങ്ങളിൽ, അമേരിക്കയുടെ ദക്ഷിണ സംസ്ഥാനങ്ങളിൽ പല അടിമകളും ആ കാര്യം അറിഞ്ഞില്ല. അവരെ വിദ്യാഭ്യാസമുള്ളവരായിരുന്നില്ല, പത്രം വായിക്കുന്നവരായിരുന്നില്ല, റേഡിയോ കേൾക്കുന്ന ശീലം ഉണ്ടായിരുന്നവരായിരുന്നില്ല. ഈ അടിമകളുടെ യജമാനന്മാര് ഇവരോട് ഈ കാര്യം പറഞ്ഞതുമില്ല. അതുകൊണ്ട് ഈ അടിമകളെ സ്വതന്ത്രരാക്കുന്ന ഒരു നിയമം രാജ്യത്ത് വന്നിട്ടും വളരെ വർഷത്തോളം ഇവര് അടിമകളായിട്ട് തന്നെ ജോലി ചെയ്തങ്ങ് പോയി. പ്രിയമുള്ളവരെ, നമുക്കും ഇതേ അപകടം തന്നെ സംഭവിക്കാം. ബൈബിളില് പറയുന്ന ഈ സത്യങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വിമോചിപ്പിക്കുന്ന, നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുന്ന, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ പ്രായോഗിക തലത്തിൽ നമുക്ക് തൊട്ടറിയാൻ പാകത്തിൽ സഹായകരമായ കാര്യങ്ങളാണ് ഈ ബൈബിളിലുള്ളത്. പക്ഷേ ഈ ബൈബിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈബിളിനെ നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി രാവിലെയും വൈകുന്നേരവും ഓരോ അധ്യായം വായിച്ച്, അതെത്രയും ചെറിയ അധ്യായമാണെങ്കിൽ അത്രയും നിന്ന് വായിച്ച്, അല്ലെങ്കിൽ കുഞ്ഞു കരയുമ്പോൾ 91-ാമത്തെ സങ്കീർത്തനം ഒന്ന് വായിക്കാൻ വേണ്ടി ഒരു ബൈബിള്, രാത്രിയിൽ ഉറങ്ങുമ്പോൾ ദുഃഖത്തിനും ഒന്ന് കാണാതിരിക്കാൻ വേണ്ടി തലയിണക്കീഴിൽ വെക്കാനായിട്ടുള്ള ഒരു ഗ്രന്ഥം, ഈ നിലയിൽ ഇതിനെ അങ്ങ് മാറ്റി നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ നമ്മൾ ഇതിന്റെ യാഥാർത്ഥ്യങ്ങളെ സ്പർശിക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് യേശുക്രിസ്തുവിന്റെ ജീവിതവും. യേശുവിന്റെ ജീവിതത്തിന്റെ ഒരു സുപ്രധാന ഘട്ടമായ യേശുവിന്റെ മരണത്തെ ഓർപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് അല്പനേരത്തിന് ശേഷം ഇവിടെ നടക്കാൻ പോകുന്നത്. യേശു ജീവിച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ഈ ഭൂമിയിൽ വന്നു, ജീവിച്ചു, അവിടുന്ന് മരിച്ചു, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു, അവിടുന്ന് കടന്നുപോയി. അതിനെന്താ കാര്യം? അതിന് നമുക്കെന്താ? ഞാൻ ഒരിക്കലും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ തുമ്പമൺ എന്ന് പറയുന്ന, ഞാൻ ജനിച്ചു വളർന്നതിനടുത്തുള്ള ഒരു നാടാണ് തുമ്പമൺ. അവിടെ ഒത്തിരി സുറിയാനി ക്രിസ്ത്യാനികളുള്ള ഒരു സ്ഥലമാണ്, സുറിയാനി ക്രിസ്ത്യാനികളുള്ള ഒരു സ്ഥലം. അവിടെ ഒരിക്കലെ എനിക്ക് പരിചയമുള്ള ചില ആളുകൾ, പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെടുന്ന ചില ആളുകൾ അവിടെ ഒരു പരസ്യയോഗം നടത്താനായിട്ട് പോയി. അവർ ചെന്ന് പറഞ്ഞു, യേശു ക്രിസ്തു പാവികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, രാജാവായിട്ട് വരുന്നു എന്നെല്ലാം പറഞ്ഞു. അപ്പോഴവിടെയുള്ള സുറിയാനി ക്രിസ്ത്യാനികളായ പള്ളിഭക്തരായ ആളുകളെല്ലാം കൂടെ കൂടി ഇവരെ അവിടെ നിന്ന് സത്യം പറഞ്ഞാല് എറിഞ്ഞു ഓടിക്കുന്നത് പോലെ അവിടെ നിന്ന് ആട്ടിപ്പായിച്ചു. എന്നിട്ട് ആ കൂട്ടത്തിൽ അതിന് നേതൃത്വം നൽകിയ ഒരാൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇടാ അന്ത്യോക്കിയിലെങ്ങാണ്ട് കിടന്ന ഒരു യേശു മരിച്ചതിന് തുമ്പോന്ന് കിടക്കുന്ന മാപ്പിള എന്തോ ചെയ്യണമെന്ന് അതിനാരി പറയുന്നു. നോക്കുക, തുമ്പോന്ന് കിടക്കുന്ന മാപ്പിള മാപ്പിളയായത് അല്ലേ, എങ്കിൽ തുമ്പോന്ന് കിടക്കുന്ന ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയായത് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു മരിച്ചതുകൊണ്ടാണ്. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം അവൻ മറന്നു മറന്നുപോയിട്ട് ഇപ്പോഴവർ ക്രിസ്ത്യാനികളായിട്ടും മാപ്പിളയായിട്ടും ഒക്കെ അങ്ങ് ജീവിച്ച് ജീവിച്ച് അങ്ങ് പോവുക. അപ്പൊ അവരെ സംബന്ധിച്ച് ഇപ്പം 2000 വർഷം മുമ്പ് അന്ത്യോക്കിയിലെങ്ങാണ്ട് ഒരു യേശു തത്വത്തിന് ഇപ്പം തുമ്പോന്ന് കിടക്കുന്ന ഞങ്ങളെന്തോ വേണം എന്നവർ ചോദിച്ചു പോയാൽ അതവരുടെ ജീവിതത്തെ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ചോദ്യമായിട്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. നമ്മളും ഒരർത്ഥത്തിൽ ഈ നിലയിലല്ലേ? അതായത് യേശുവിന്റെ മരണവും പുനരുത്ഥാനവും നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായില്ലെങ്കിൽ നമ്മളും പറയുന്നത് ഇടാ 2000 വർഷം മുമ്പ് തുറയാനങ്ങാണ്ട് ഒരു യേശു മരിച്ചതിന് ഇവിടെ തൂത്തത്തിൽ കിടക്കുന്ന ഞങ്ങൾക്ക് എന്താ വേണം എന്നാണ് നമ്മളും വാക്കും ഭാഷണവും കൂടാതെ പറയുന്നത്. ഈ ഞാൻ പറഞ്ഞു തരുന്നത് യേശു ജീവിച്ചു മരിച്ചു എന്നുള്ള സത്യങ്ങൾ, ആ ഓബ്ജക്റ്റീവ് ട്രൂത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങളായി മാറണം. ഇല്ലെങ്കിൽ ഈ നമ്മൾ ഈ പറയുന്ന ആത്മീയത കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇത് നമുക്കൊക്കെ കൂടി വന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആണ്ടിലൊരിക്കൽ എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കാനുള്ള ഒരു രൂപം പോലെ, അല്ലെങ്കിൽ ആഴ്ചയിലൊരുക്കും ഞായറാഴ്ച കൂടി വന്ന് ഇതിന്റെ ചുറ്റാകെ ഇരുന്ന് ചില പാട്ടൊക്കെ പാടി അങ്ങനെ നമ്മളെ തന്നെ ഇന്ന് സന്തോഷിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ട്, ഒരു ആത്മീയതയുടെ പരിവേഷമിട്ട ഒരു പരിപാടിയായിട്ട് ഇതിനെ കൊണ്ട് നടക്കാമെന്നേ ഉള്ളൂ. പ്രിയമുള്ളവരെ, അതിനപ്പുറത്താണ് ദൈവത്തിന്റെ ആഗ്രഹം. ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ചെയ്ത ഈ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം, ഇതിന്റെ റിയാലിറ്റിയെ നമ്മൾ നമ്മുടെ വ്യക്തിജീവിതത്തിൽ സ്പർശിക്കണം എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിലുള്ള ക്രിസ്ത്യാനികൾ ശിഷ്യന്മാർ ആ നിലയിലുള്ളവരായിരുന്നു. ഞാൻ കർത്താവിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം ഞാൻ എന്റെ ഓർമ്മയിലുള്ളത് അപ്പോസ്തല പ്രവൃത്തികൾ ആണ് കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ അതിന്റെ 2-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം, ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. നോക്കുക നോക്കുക, അപ്പോഴുള്ളവരെ, യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. വി ആർ വിറ്റ്നസ്, ഞങ്ങളത് വിറ്റ്നസ്സാണ്. ഞങ്ങളത് യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള യാഥാർത്ഥ്യത്തെ അതിന്റെ സാക്ഷികളാണ് ഞങ്ങൾ. 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിലും അവരതാ അതേ വചനം തന്നെ ആവർത്തിക്കുന്നുണ്ട്. അവന് ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. ഞങ്ങൾ അതിന്റെ വിറ്റ്നസ്സാണ്, ഞങ്ങൾ അതിന്റെ വിറ്റ്നസ്സാണ്. അവരവരുടെ ജീവിതം കൊണ്ട് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സാക്ഷികളായിട്ട് നിൽക്കുക. നമ്മുടെ ജീവിതം കൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് തോന്നുന്നു. നമ്മൾ ഒരുതരം എന്നാ ഉത്തരം താങ്ങുന്ന ഗൗണി എന്നൊരു പ്രയോഗമുണ്ട്. അതായത് ഈ പല്ലി ഈ പുരയുടെ ഉത്തരത്തേലൊക്കെ ഇങ്ങനെ ഇരിക്കും. പല്ലിയുടെ മുഖത്ത് നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? വലിയൊരു ഗൗരവവും വലിയൊരു വിഷാദ ഭാവവുമാണ് പല്ലിയുടെ മുഖത്ത്. അതിന്റെ വിചാരം താനിരുന്നത് താങ്ങുന്നത് കൊണ്ടാണ് ഇതിന്റെ ഈ ഉത്തരം ഇന്ന് മോണ്ടാകെ വീണ് പോകാതെ ഞാനാണിത് താങ്ങി പിടിച്ചേക്കുന്നത്. ഉത്തരം താങ്ങുന്ന ഗൗണി എന്നൊരു പ്രയോഗം അതാണ്. ചെയ്യുന്ന നമ്മളെ തന്നെ കണ്ടാല് നമ്മളൊക്കെ എന്തോ ഒരു ഉത്തരം താങ്ങുന്ന ഗൗണി പോലെ എന്തോ വിഷാദാത്മകരായിട്ട് ഇങ്ങനെ ജീവിച്ച് അതാണോ യേശുവിനെ ഉയർത്തെഴുന്നേൽ തോൽപ്പ് എന്താ ചെയ്തത്? യേശു മരണത്തിന്റെ ശക്തികളെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റു, മരണത്തിന്റെ ശക്തികളെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റു. നമ്മെ സംബന്ധിച്ചു മരണത്തിന്റെ ശക്തികളുണ്ടോ? മരണത്തിന്റെ ശക്തികളുണ്ട്. മരണം എന്ന് പറയുന്നത് കേവലം അക്ഷരാർത്ഥത്തിലുള്ള ഒരു മരണമല്ല. അതിനപ്പുറത്ത് ഈ ഇരുട്ടിന്റെ ശക്തികൾ, മരണത്തിന്റെ ശക്തികൾ, അത് ക്രിസ്ത്യാനികളായ വിശ്വാസികളായ നമ്മളെയും സ്വാധീനിച്ചത്തക്കവണ്ണം ഈ അന്തരീക്ഷത്തിലും ഒക്കെ അത് നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിനതീതമായിട്ട് നമുക്ക് നിൽക്കാൻ കഴിയും. എങ്ങനെ? ഞങ്ങൾ യേശു ഉയർത്തെഴുന്നേറ്റു സാക്ഷികൾ. ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്കിതിന് അതീതമായിട്ട് നിൽക്കാനായിട്ട് കഴിയും. 1-ാം നൂറ്റാണ്ടിലെ ശിഷ്യന്മാർ ആ നിലയിലുള്ള ആളുകളായിരുന്നു. നമ്മളോ? നമുക്ക് യേശു ഉയർത്തെഴുന്നേറ്റു അതിന്റെ ഒരു ചൈതന്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ? അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സബ്ജക്റ്റീവായ ഒരു 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 യാഥാർത്ഥ്യമായി, നമ്മളെ വ്യക്തിനിഷ്ഠമായ ഒരു യാഥാർത്ഥ്യമായി തീർന്നില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും വലിയ പ്രയോജനമുണ്ടാവുകയില്ല. പരസ്പര ശക്തികൾ എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? നിരാശ, അതുപോലെ തന്നെ അസാധ്യം എന്നുള്ള ചിന്തകൾ, പാപം, ഇതെല്ലാം നമ്മളെ താഴേക്ക് പിടിച്ചു വലിക്കുന്ന ശക്തികളാണ്. ഡൗൺവേർഡ് ഫോഴ്സ് നമ്മളെ താഴേക്ക് വലിച്ചു വലിക്കുന്ന ശക്തികളാണ്. മരണത്തിന്റെ ശക്തികളാണ്, അന്ധകാരത്തിന്റെ ശക്തികളാണ്, ഇരുട്ടിന്റെ ശക്തികളാണ്. നാം ഈ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണം? ഈ ഇരുട്ടിന്റെ ശക്തികൾക്ക് അറിയുന്നവരായിട്ട് ജീവിക്കണം. എന്തുകൊണ്ട്? നമ്മുടെ ജീവനായകനായ കർത്താവ് മരണത്തെ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഞങ്ങൾ അവന്റെ സാക്ഷികൾ. നാം ആ നിലയിൽ ജീവിക്കുമ്പോഴേ യേശുവിന്റെ പുനരുത്ഥാനം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുകയുള്ളൂ. ഞാൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഈ നദിയിൽ കിടക്കുന്ന വള്ളം, വള്ളം നദിയിൽ കിടക്കുന്നു, പക്ഷെ നദിയിൽ വെള്ളം പൊങ്ങി ജലത്തിന്റെ നിരപ്പ് ഉയർന്നു. ജലത്തിന്റെ നിരപ്പ് ഉയർന്നാൽ ഈ വള്ളത്തിൽ വെള്ളം കയറുമോ? ഇല്ല. ജലത്തിന്റെ നിരപ്പ് ഉയർന്നാലും വള്ളം ഉണ്ടോ? വള്ളം അതിന്റെ മേലിൽ നിൽക്കും. തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതിന് മീതെ തോണി എന്ന് കേട്ടിട്ടുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഈ ജലനിരപ്പ് ഉയർന്നതിനനുസരിച്ച് അതിന്റെ അകത്ത് വെള്ളം കയറുകയില്ല. പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടത്തിന്റെ പല നിരാശകളും വ്യസനങ്ങളും ദുഃഖങ്ങളും നമ്മളെ താഴേക്ക് പിടിച്ച് താഴ്ത്തുന്നതും മുഖം താഴ്ത്തുന്നതുമായ പല കാര്യങ്ങൾ കടന്നു വന്നാൽ ഈ നമ്മളെന്ത് ചെയ്യും? അതുപോലെ ജലനിരപ്പ് ഉയർന്നാൽ നമ്മൾ അതിന്റെ മേലിൽ നിൽക്കും. നമ്മുടെ വെള്ളം അതിന്റെ മേലിൽ നിൽക്കും. അല്ല, നമ്മുടെ വള്ളത്തിൽ ഈ ഇരുട്ടിന്റെ ശക്തികളുടെ ജലം നമ്മുടെ വള്ളത്തിൽ കയറുകയില്ല. അതാണ് ദൈവം വെച്ചിരിക്കുന്നത്. ഒന്നാം നൂറ്റാണ്ടിലെ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങള് അതിന്റെ സാക്ഷികളാണ്. പ്രിയമുള്ളവര്, നമ്മുടെ ജീവിതത്തില് പാപം പല തരത്തില് കടന്നു വരാം. പാപത്തിന്റെ സ്വാധീനങ്ങൾ കടന്നു വരാം. അങ്ങനെ കടന്നു വരുമ്പോ നാം എന്താ ചെയ്യേണ്ടത്? അതിനെ അതിജീവിക്കുന്ന ഒരു ശക്തി നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഈ താഴേക്ക് പിടിച്ചു ചായ്ക്കുന്ന എല്ലാത്തിന്റെയും മേലില് വിശ്വാസം നിൽക്കത്തക്കവണ്ണം ദ റിസറക്റ്റീവ് പവർ ഓഫ് ജീസസ് അത് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ കണ്ണു തുറന്നൊന്ന് കാണുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പലരുടെയും പ്രശ്നം. നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ ഉത്തരം കാണുന്ന ഗൗരവമായിട്ട് ഇരുന്നു പോകുന്നതിന്റെ പ്രശ്നം പലപ്പോഴും അതാണ്. പൗലോസിന്റെ കാലഘട്ടത്തിലും ഇതേ പ്രശ്നമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സഭയായ, ഒരു തെറ്റും പറയാനില്ലാത്ത, അന്നത്തെ ഈ പറഞ്ഞതുപോലെ ജീവനുള്ള പുതുവഴികൾ നടക്കുന്നു എന്ന് വരെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സഭയാണ് എഫേസ്യ സഭ. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തില് പൗലോസ് താന് അവരെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. എഫേസ്യർ ഒന്നാം അധ്യായം അതിന്റെ 18-19 തുടങ്ങിയ വാക്യങ്ങളിൽ നാം കാണുന്നതാ, അവന്റെ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിനും വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ഒറ്റ ശാസ്ത്രമിടാവുകളെ വായിച്ചു പോകുമ്പോൾ നമുക്ക് പലപ്പോഴും അതിന്റെ അർത്ഥം എന്താണ് പലപ്പോഴും വ്യക്തമാകുകയില്ല. നാം അത് നിർത്തി എന്ന് ചിന്തിച്ചാലോ, പൗലോസ് ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. എന്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു? എഫേസ്യരിലുള്ള സഭയിലെ വിശുദ്ധന്മാരുടെ കണ്ണൊന്ന് തുറന്നിരുന്നെങ്കിൽ, ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിച്ചിരുന്നെങ്കിൽ, അതാണ് അപ്പോസ്തലന്റെ ആഗ്രഹം. അവരുടെ കണ്ണ് തുറന്നിട്ട് അവരെന്താ കാണേണ്ടത്? അവർ മൂന്ന് കാര്യങ്ങൾ കാണണം. അവർ കാണേണ്ടത് അവന്റെ വിളിയാനുള്ള ആഴ്ച. നമ്മൾ എന്തിനു വേണ്ടി ദൈവം വിളിച്ചു? അവിടുത്തെ നമ്മളെ വിളിക്കുമ്പോ അവിടുത്തെ പ്രതീക്ഷ എന്തായിരുന്നു? അത് നമ്മളൊന്ന് യഥാർത്ഥത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വലിയ അളവിൽ രൂപാന്തരപ്പെടും. രണ്ടാമതോ, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം, നമ്മളുള്ള അവിടുത്തെ മഹിമാധനം, ആ ഗ്ലോറി, ആ തേജസ്, അതിന്റെ മഹത്വം, അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യത്യാസമായി തീരും. ആ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയാനായിട്ട് നമുക്ക് സമയമില്ല. മൂന്നാമത് ഒരു കാര്യം കൂടെ ഇവർ കാണണം എന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. എന്താ? ആ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നാം ഒന്ന് കാണണം. അത് പറയുമ്പോ പൗലോസ് അങ്ങ് പറഞ്ഞങ്ങ് പോവുക. ഈ ശക്തി എങ്ങനെയാണ് വിശേഷിപ്പിച്ചേക്കുന്നത്? അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ, അത്രയും പറഞ്ഞിട്ട് തൃപ്തിയാകുന്നില്ല, ശക്തിയുടെ അളവറ്റ വലിപ്പം നോക്കുക. ശക്തി എങ്ങനെയെല്ലാമാണ് വിശേഷിപ്പിക്കുന്നത്? സഹോദര സഹോദരി, എന്റെയും എന്റെ ഈ കണ്ണ് ഈ ശക്തിയെക്കുറിച്ചൊന്ന് തുറന്നു കഴിഞ്ഞാൽ നാം സത്യത്തിൽ ഇവിടെ ഇരുന്ന നിലയിൽ നിരാശനം ദുഃഖകരമായി ഇരുന്നു പോകുമോ? ഇല്ല. തീർച്ചയായിട്ടും ഈ ശക്തിയാണ് നമുക്ക് ഇന്ന് ദൈവം തന്നിട്ടുള്ളത്. ഈ ശക്തി നമുക്ക് ദൈവം തന്നിട്ടുണ്ട്, നാം അതൊന്ന് കാണണം. ഈ ശക്തിയുടെ പ്രത്യേകത എന്താണ്? അതിന്റെ തൊട്ട് താഴെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ടല്ലോ. അങ്ങനെ അവൻ ക്രിസ്തുവിനും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തു ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാത്തിനും എല്ലാം നിറയ്ക്കുന്നതിന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. എന്താ പറഞ്ഞത്? ഈ ശക്തി, നമ്മൾ ഈ പറഞ്ഞ ഈ ശക്തി ഉണ്ടല്ലോ, നമുക്ക് വേണ്ടിയുള്ള അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തി, ആ ശക്തി എന്തു ചെയ്തു? ആ ശക്തി 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഒരു കല്ലറയിലേക്ക് ഇറങ്ങി വന്നു. എന്തു ചെയ്തു? അത് ക്രിസ്തുവിലേക്ക് വ്യാപരിച്ചു. യേശുവിനെ മരിച്ച് കല്ലറയിൽ കൊണ്ടുവന്നു വെച്ചു. ഓ, പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരം അവരെല്ലാം നിരാശരും ദുഃഖിതരും ഒക്കെയായിട്ടാണ് അവരുടെ വീടുകളിലേക്ക് പോയത്. യമുനയിലേക്ക് പോയ ശിഷ്യന്മാരുടെ കഥ നമുക്കറിയാം. അവർ വിഷാദഭക്തരും വാടിയവരുമായിരുന്നു, മുഖം വാടിയവരുമായിരുന്നു. അവരെ സംബന്ധിച്ച് അവരുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. അവർ തമ്മിൽ സംസാരിക്കുന്ന ആ രംഗം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഓ, വാക്കിലും പ്രവൃത്തിയിലൊക്കെ ശക്തനായ ഒരുവൻ ഉണ്ടായിരുന്നു. അവനെക്കുറിച്ച് ഞങ്ങൾ എന്താ പ്രതീക്ഷിച്ചിരുന്നത്? അവൻ മശിഹായാണെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ആ എമൗസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനോട് പറയുന്ന ആ കാര്യം നമുക്കറിയാം. ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ എന്ത് ചെയ്തു? ഓ, പരീശന്മാരും യഹൂദന്മാരും അവനെ കൊന്നുകളഞ്ഞു. തീർന്നു, എല്ലാം അവസാനിച്ചു. അവനെ കുളിപ്പിച്ചു, അവൻ മരിച്ചു. അവസാനം ഒരു പടയാളി അവൻ മരിച്ചുവെന്ന് ഉറപ്പുവരുത്താൻ കുന്തമെടുത്ത് മിനാപ്പുറത്ത് കുത്തിയപ്പോൾ വെള്ളവും രക്തവും പുറപ്പെട്ടു, മരിച്ചുവെന്ന് ഉറപ്പായി. ഓ, അവനെ അതിൽ നിന്ന് കോസുകളെടുത്തു, ശീലകളായി പൊതിഞ്ഞു, അവിടെ കൊണ്ടുവന്ന് ആ ഗുഹക്കകത്ത് വെച്ചു, ആ കല്ലറക്കകത്ത് വെച്ചു. മാത്രമോ, അതിന്റെ വായില്, ആ കല്ലറയുടെ വായ് ഒരു വലിയ വലിയ കല്ല് ഉരുത്തി വെച്ചു. അതിന്മേൽ റോമൻ ഗവൺമെന്റിന്റെ ഇന്റീരിയർ മുദ്ര പഠിപ്പിച്ചു. അതിനു മുമ്പിൽ ഇവനൊരിക്കലും ഉയർത്താതിരിക്കാനും വേണ്ടി, അല്ലെങ്കിൽ ഇവന്റെ ശരീരം ആരും മോഷിച്ചു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി റോമൻ പട്ടാളം കാവലു നിന്നു. പ്രതീക്ഷിക്കുന്ന ഒരു കരിമ്പും സ്ഥാനമില്ല എന്നുള്ള നിലയിലെ കാര്യങ്ങളെ എത്തിച്ചേർന്നു. ഓ, നോക്കുക, പിശാചു വിചാരിച്ചിലാണ് കാര്യങ്ങളെല്ലാം അവസാനിച്ചു. അവൻ അറിഞ്ഞുകൂടായിരുന്നു ദൈവത്തിന്റെ ഈ വലിയ രക്ഷണ പ്രവൃത്തി. യേശുക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനങ്ങളിലാണ് അത്, ദൈവം അങ്ങനെയാണ് അത് വെച്ചിട്ടുള്ളത് എന്നുള്ളത് അവൻ അറിഞ്ഞുകൂടായിരുന്നു. അവനത് അറിഞ്ഞില്ലെങ്കിൽ യേശുവിനെ ഈ നിലയിൽ ക്രൂശിക്കുകയില്ലായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് ആ കാര്യം പറയുന്നുണ്ട്. നമ്മള് കൊരിന്ത്യർക്കെതിരെ ലേഖനത്തില് അപ്പോസ്തലനായ ആ കാര്യം പറയുന്നുണ്ട്. പിശാചിനെ പറ്റി ഒരു കബളിപ്പിക്കലിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം നോക്കുക. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ഓ, പിശാചു വിചാരിച്ചു ഇവനെ ഒന്ന് കല്ലറയ്ക്കകത്ത് അടക്കം ചെയ്ത കാര്യങ്ങൾ അവസാനിച്ചു, ദൈവത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താം എന്ന പിശാചു കരുതി. അവന് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ, അവനും അവന്റെ കിങ്കരന്മാരും കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു, ആ നിലയിൽ കൊല്ലുകയില്ലായിരുന്നു. ഓ, പക്ഷേ കർത്താവിനെ അവര് ക്രൂശിച്ചു, കർത്താവ് മരിച്ചു, കർത്താവിന്റെ ശരീരം ആ ഗുഹയിൽ കൊണ്ടുവന്ന് വെച്ചു. ആ പിശാചു വിചാരിച്ചു നേടിപ്പോയി, കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഇതിനെ മുഴുവൻ ഒന്നടങ്കം തീർത്തു കളഞ്ഞു എന്നവനെ വിചാരിച്ചു. ഞാനതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും മനോഹരമായ ഒരു ഒരു ചിന്ത, ഒരു ഉപമ എന്റെ മനസ്സിൽ വരാറുണ്ട്. ഞാൻ ഇവിടെ വായിച്ച ഒരു കാര്യമാണ്. അതായത്, ഒരു വലിയ ഗുഹയിലേക്ക് ഒരു സിംഹരാജൻ ഇങ്ങനെ കയറിപ്പോവുകയാണ്. വലിയ സിംഹരാജൻ, കാടിന്റെ രാജാവാണ്. അവന് ഗടകളൊക്കെ ഉണ്ട്. വളരെ വളരെ ശക്തിയോടെ ഈ സിംഹരാജൻ ഈ ഗുഹയ്ക്കകത്തേക്ക് അങ്ങ് കടന്ന് കയറി ചെന്നു. കയറി ചെന്നപ്പോ അതിന്റെ വാതുക്കൽ ഒരു ചെലന്തി ഇരിപ്പുണ്ടായിരുന്നു. ചെലന്തി വിചാരിച്ചു, അയ്യട, ഇപ്പൊ എനിക്ക് രാജാവിനെ കിട്ടി, ഇവൻ ഇനി മേലാൽ ഈ ഗുഹയ്ക്കകത്തു നിന്ന് പുറത്തു വരുന്നതെന്ന് കാണണം എന്ന് വിചാരിച്ച് ചെലന്തി എന്ത് ചെയ്തു? ആ ഗുഹയുടെ വാതില് നെടുകയും കുറുകയും ഒക്കെ അവന്റെ വല കൊണ്ട് നെയ്ത് ആ ഗുഹയെ അടച്ചു. അടച്ചു വെച്ചിട്ട് സുസ്ഥനായിട്ടിരിക്കുക. പക്ഷെ കുറച്ചു കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? ഈ സിംഹരാജൻ ഉറക്കമുണർന്ന് അവനവന്റെ രാജകീയ പ്രൗഢിയോടെ ഇനി ഇറങ്ങി വന്നപ്പോ ഈ ചെലന്തി നിർമ്മിച്ച നൂലുകളെല്ലാം ഓ അത് കാറ്റത്ത് പറന്നു പോകുന്നത് പോലെ ഇല്ലാതെയായി. പിശാചിന് ഇത് തന്നെയാണ് സംഭവിച്ചത്. യേശുവിനെ കൊണ്ടുവന്ന് ആ ഗുഹയിൽ വെച്ച് ആ കല്ലുരുട്ടി വെച്ച് ഇന്റീരിയർ ഗവൺമെന്റിന്റെ മുദ്ര പഠിപ്പിച്ചു കഴിഞ്ഞപ്പം നേടി എന്ന് വിചാരിച്ചു. ചെലന്തി വല കിട്ടിയതുപോലെ കാര്യങ്ങൾ ഭദ്രമായി എന്ന് തീരുമാനിച്ചു അവൻ. പക്ഷേ വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ഒരു ഞായറാഴ്ചയുണ്ട്. ഞായറാഴ്ചയുടെ പ്രഭാതത്തിൽ എന്ത് സംഭവിച്ചു? ആ സിംഹരാജൻ ഉറക്കമുണർന്നു, അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു. എങ്ങനെയാ വന്നത്? എഫ്എസ്എക്കെതിരെ ലേഖനം ഒന്നാമധ്യായത്തില് ആ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവൻ വെച്ച് വല്ല വിധം ചില പ്രായമായ ആളുകൾ വോട്ട് ചെയ്യാൻ ചെല്ലുന്ന പോലെ എങ്ങനെയും ഒക്കെ വടിവ് താങ്ങി അങ്ങനെയല്ല വന്നത്. യേശുവിനെ കുറിച്ച് നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. യേശു എങ്ങനെയാണ് വന്നത്? ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയുടെ ആ അളവറ്റ വലിപ്പത്തോടുകൂടിയാണ് താനെ വന്നത്. അവിടുന്ന് വരിക മാത്രമല്ല, താൻ തന്നെ ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രമല്ല, താഴെ പാതാളത്തിൽ ഉണ്ടായിരുന്ന ആ പഴയനിയമ വിശുദ്ധന്മാരുടെ ആത്മാക്കളെ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. പാതാളത്തിന്റെ ഒരു ഭാഗത്തെ അവിടെ നിന്ന് മാറ്റി പറദീസയാക്കി രൂപാന്തരപ്പെടുത്തി ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി. ആ പാതാളത്തെയും പഴയനിയമ വിശുദ്ധന്മാരുടെ ആത്മാക്കളെയും ചേർത്തുകൊണ്ട് ഒരു വലിയ ജൈത്രയാത്രയാണ് യേശു ക്രിസ്തു നടത്തിയത്. പ്രിയമുള്ളവരെ, ഈ അളവറ്റ വലിപ്പമാണ്, ഈ ശക്തിയുടെ അളവറ്റ വലിപ്പമാണ് നമ്മളും പകർന്നിരിക്കുന്നത്. ഇതൊന്ന് കാണണം എന്നാണ് പൗലോസ പറയുന്നത്. അവരെ ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും അങ്ങനെ പറഞ്ഞു പോവുക. അങ്ങനെ ഒരു വലിയ കാര്യമാണ് യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് മൂലം നടന്നത്. നാം ഇന്നോ ജീവിച്ചെഴുന്നേറ്റ ഈ യേശുവിന്റെ അനുയായികളാണെന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും നടക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്താ സഹോദര എന്തോ പറയാനോ? സഹോദരി കഴിഞ്ഞ ദിവസം ഒരു വാക്ക് പറഞ്ഞത് എന്റെ മനസ്സിൽ അങ്ങ് പിന്നെയും പിന്നെയും ഒന്ന് തേട്ടി തേട്ടി വരിക. ആ സഹോദര എന്നാ പറഞ്ഞത്? രണ്ടു ദിവസമായിട്ട് സഹോദരി പറഞ്ഞ ഒരു വാക്കിനെ വേണ്ടി ആരാണ് ഇത് പറയുന്നത്? ഈ പറഞ്ഞ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ അനുയായി എന്ന് അവകാശപ്പെടുന്ന ഞാനും നീയുമാണ് ഇത് പറയുന്നത്. നമ്മുടെ ജീവിതം ചെയ്യുന്നവരെ ഇതിന്റെ യാഥാർത്ഥ്യം സ്പർശിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഇതിന്റെ യാഥാർത്ഥ്യത്തെ സ്പർശിക്കണം. നിരാശാജനകമായ രംഗങ്ങളിൽ വരുമ്പോ ഓ ഇതേ ശക്തി, ഈ ശക്തിയെക്കുറിച്ച് പറയുന്ന ആ ഭാഗത്ത് പറയുന്ന ആ ശക്തിയെക്കുറിച്ച് പറയുന്നതിന്റെ ആ ഗ്രീക്ക് പദത്തിന് ഡൈനാമിക് പവർ, അതായത് ഡൈനാമിക്, വലിയ വലിയ പാറക്കെട്ടുകളെ തകർക്കുന്ന ഡൈനാമിക് എന്ന് പറയുന്ന ആ പ്രയോഗം ഉണ്ടായതിന്റെ ആ മൂലപദം തന്നെയാണ് അവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഡൈനാമിക് പവറാണ് ഓ കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. അതേ ശക്തി തന്നെ നമുക്കും തന്നിരിക്കുന്നു. നമുക്ക് ഈ ലോകത്തിന്റെ ഈ ശക്തികളെ എങ്ങനെ ജയിക്കാം? ഓ ദൈവത്തിനുള്ള വിശ്വാസം മൂലം നമുക്കത് ജയിക്കാനായിട്ട് കഴിയും. ലോകത്തെ ജയിച്ച ദൈവമോ നമ്മുടെ വിശ്വാസം തന്നെ. നമുക്കത് കഴിയും, നമുക്കത് വെച്ചിട്ടുണ്ട്. നമ്മളത് പോവുക, കൈവശമാക്കുക, ആ മുന്നോട്ട് പോവുക, ഇതേ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. പക്ഷേ നമ്മളപ്പോഴും മുഖം വാടിയവരായിട്ടും ഈ സാധ്യതകൾ കാണാത്തവരായിട്ടും പാപത്താൽ തോൽപ്പിക്കപ്പെട്ടവരായിട്ടും പിന്നെയും നടക്കുകയാണ്. പാപം പാപത്തിന്റെ ചതിയില് പെട്ട് നിരാശപ്പെട്ടും ദുഃഖിതരും കുറ്റബോധത്തിൽ അകപ്പെട്ടവരും ഒക്കെയായിട്ട് കഴിഞ്ഞുകൂടത്തക്കമുള്ള വിശ്വാസികളെ ഈ പിശാച് ഇരുട്ടിന്റെ ശക്തി കൊണ്ട് താഴേക്ക് പിടിച്ചതായിട്ടുകയാണ് ഇന്ന് പലർക്കും ചെയ്യുന്നത്. നമ്മുടെ ഇടയിലും ആ നിലയിൽ സത്യസന്ധരായ വിശ്വാസികളെ, സത്യസന്ധരായ ചെറുപ്പക്കാരെ, പാപത്തിന്റെ ചില ഓലപ്പാമ്പുകൾ കാണിച്ച് പിശാച് താഴേക്ക് അവരുടെ ധൈര്യം പൂർത്തിക്കളയുകയാണ് ചെയ്യുന്നത്. ഇതിനു മേലിൽ ഉയർന്നു നിൽക്കാൻ കഴിയുന്നതാണ് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാന ശക്തി. യോബയുടെ പ്രവചനത്തിൽ നമ്മൾ ഒരു ചില വാക്യങ്ങൾ കാണുന്നുണ്ടല്ലോ. വളരെ വേഗത്തിൽ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. യോബയുടെ പുസ്തകം ഒന്നാമധ്യായത്തില് ആ പാപ ഏതെല്ലാം തരത്തിലാണ് ഒരാളെ നശിപ്പിക്കുന്നത്, അതിന്റെ ഒന്നിന്റെ നാലാമത്തെ വാക്യത്തിൽ തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. നോക്കാം, ഇനി ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല, എല്ലാം തീർന്നു. ഇത് ഇതിനൊരു തുടർച്ചയുണ്ട്, നമ്മളത് ശ്രദ്ധിച്ചാലറിയാം. തുള്ളൻ ശേഷിപ്പിച്ചത്, തുള്ളൻ എന്ന് പറയുന്ന ആ ജീവിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത് അത് പലപ്പോഴും വൃക്ഷത്തിന്റെ ചെടിയുടെ വേരുകളാണ് നശിപ്പിക്കുന്നത്. തുള്ളൻ വേരുകളാണ് നശിപ്പിക്കുന്നത്. പാപം പലപ്പോഴും ഇങ്ങനെയാണ് പറയുന്നത്. പാപം അത്ര പ്രകടമാകുകയില്ല, നമ്മുടെ താഴേക്ക് പോകുന്ന വേരുകളെ ആണ് പതുക്കെ അത് തിന്നുന്നത്. അങ്ങനെ തിന്നു കഴിഞ്ഞപ്പോൾ തുള്ളൻ അങ്ങനെ തിന്നു അതിന്റെ പ്രവൃത്തി അവസാനിപ്പിച്ചപ്പോ ഇതാ വെട്ടുക്കിളി വരുന്നു. വെട്ടുക്കിളി വന്ന് ഈ അന്തരീക്ഷം മുഴുവൻ അവർ മൂടപ്പെടുന്ന നിലയിലാണ് അവർ വരുന്നത്. ഒരു കാർമേഘം വരുന്നത് പോലെ, സൂര്യന്റെ പ്രകാശം മറയ്ക്കുന്നത് പോലെ വെട്ടുക്കിളി ഒന്നിച്ച് വന്ന് ഇതിന്റെ നേരെ അവർ വീഴുകയാണ് ചെയ്യുന്നത്. അത് അങ്ങനെ വീണപ്പോൾ എന്ത് പറ്റി? വെട്ടുക്കിളി എന്താ ചെയ്യുന്നത്? വെട്ടുക്കിളി പച്ച ഇലകൾ മുഴുവൻ തിന്നു നശിപ്പിക്കുക ചെയ്യുന്നു. അപ്പോ തുള്ളൻ അതിന്റെ വേരുകൾ നശിപ്പിച്ചു, വെട്ടുക്കിളി അതിന്റെ പച്ച ഇലകൾ നശിപ്പിച്ചു. അതാ വിട്ടിന് വരുന്നു മൂന്നാമത്തെ ആള് ശ്രീമാൻ വിട്ടിൽ. അദ്ദേഹത്തിന്റെ പണി എന്താ? അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന കഴിപ്പം എന്താ? അദ്ദേഹം ഇളം നാമ്പുകളാണ്, ഇളം നാമ്പുകൾ. എവിടെയെങ്കിലും ഈ ഇലകൾ പോയി കഴിഞ്ഞിട്ടും എവിടെയെങ്കിലും ഇളം നാമ്പുകൾ ഉണ്ടെങ്കിൽ അത് തിന്നു നശിപ്പിക്കുന്ന ദൗത്യമാണ് അദ്ദേഹത്തിനുള്ളത്. അതും കഴിഞ്ഞപ്പോഴ് ആ മരത്തിന്റെ നിങ്ങൾക്ക് ചിത്രങ്ങൾ കാണാവുന്നതേ ഉള്ളൂ. ഒരു കാലത്ത് പച്ച നിറഞ്ഞ ധാരാളം ഇലകളുള്ള ആഴത്തിലേക്ക് വേരുകൾ പോയ ഒരു വലിയ വൃക്ഷമായിരുന്നു അത്. ആദ്യം അതിന്റെ തുറന്ന് വന്ന് വേരുകൾ നശിപ്പിച്ചു, വിട്ടുക്കിളി വന്ന് ഇലകൾ നശിപ്പിച്ചു, വിട്ടിന് വന്ന് ഇളമ്പാമ്പുകൾ നശിപ്പിച്ചു. ഒടുവിൽ എന്തുണ്ട്? ഒരു കായ്തടി മാത്രം ഇങ്ങനെ നിൽക്കണ്ട, കായ്തടി മാത്രം ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് ഒടുവിലുള്ള പച്ചപ്പുഴു വരുന്നത്. പച്ചപ്പുഴു എന്തെങ്കിലും പച്ചപ്പുഴു അതിന്റെ ആ മരത്തിന്റെ ആ തൊലി പോലും കാർന്ന് 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 തിന്നു നോക്കുക. അങ്ങനെ പച്ചപ്പുഴുവിന്റെ ആക്രമണവും കയ്യിൽ നിൽക്കുന്ന ആ മരത്തെ നിങ്ങൾ നോക്കുക. തുള്ളലും വിട്ടുക്കളിയും വിട്ടിലും പച്ചപ്പുഴു തിന്നു. ഇനി അതൊരു കുറ്റപ്പോലെ നിൽക്കണ്ട, പച്ചപ്പൊന്നും കാണാനായിട്ടില്ല, അതിന്റെ തൊലി പോലും നഷ്ടപ്പെട്ടു. പാപം ഈ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ചെറിയ വേരം തുടങ്ങി ഇങ്ങനെ ഒരു വലിയ ഒരു നാശത്തിന്റെ പ്രവർത്തിയാണ് ചെയ്യുന്നത്. സഹോദരസഹോദരി, നീ ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ ഈ നിലയിൽ ഇന്നൊരു കുട്ടി മാത്രമായിട്ട് അവശേഷിച്ചിരിക്കുകയാണ് എന്ന് നീ നിന്നെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. കാര്യങ്ങൾ എന്നെ അസ്തമിച്ചു, എന്നെ മരിച്ചു, കണ്ണറയിൽ വെച്ചു, ഇനി പ്രതീക്ഷയില്ല എന്നാണോ നീ ചിന്തിക്കുന്നത്? എങ്കിലിതാ ഒരു പ്രതീക്ഷയുടെ വചനം അതിന്റെ മൂന്നാം അതിന്റെ രണ്ടാമധ്യായം നോബേൽ പ്രകടനം രണ്ടാമധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം എന്റെ മഹാസൈന്യമായ വിട്ടുക്കളെയും വിട്ടുകയും തുള്ളലും തട്ടിപ്പുകയും തിന്നു കളഞ്ഞ സമ്മേളനങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നോക്കുക, അവിടെ അവരെ ഒരു വലിയ ഒരു പ്രവൃത്തി ദൈവം അതിന്റെ ഇരട്ടിയായിട്ട് ആ സമ്മേളനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സമ്മേളനങ്ങൾക്ക് ഇരട്ടിയായിട്ട് നൽകുന്ന ഒരു കാര്യമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കർത്താവ് പറയുന്നു, അവൻ മുൻപേ പോലെ നിങ്ങൾക്ക് മുൻനിലയും പിന്നുള്ള വർഷം പെയ്ച്ചു വരുന്നു. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ ഭൂമിയും എണ്ണയും കൊണ്ട് കവിയും. ഭൂമിയുടെ സമൃദ്ധിയുടെ ഒരു കാര്യത്തിലേക്ക് വരും. പ്രിയമുള്ളവരെ, പാപം നമ്മളെ തീർത്ത് നശിപ്പിച്ചു കളഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും നിരാശപ്പെട്ടു പോകരുത്. കർത്താവിനേക്ക് വരിക, വീണ്ടും അടുത്ത പുനരുദ്ധാന ശക്തി നമുക്ക് വേണ്ടിയുണ്ട്. വിശ്വാസത്താൽ വ്യാപരിക്കുന്ന വിശ്വാസത്താലാണ് അത് വ്യാപരിക്കുന്നത്. ആ ശക്തി നമുക്കിന്ന് നമ്മുടെ നമുക്കിന്നുണ്ട്. അതിനോടാണ് സ്പർശിച്ച് നമ്മുടെ ദൈവത്തിന് ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി മാറ്റിയില്ലെങ്കിൽ ഇതെല്ലാം വെറും രൂപക്കൂട്ടിലിരിക്കുന്ന കാര്യങ്ങളായിട്ട് നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത സത്യങ്ങളായിട്ട് മാറിപ്പോകും. അതുപോലെ തന്നെ ഈ പുനരുദ്ധാന ശക്തി അറിയുന്നതിനുള്ള മറ്റൊരു സാധ്യത എന്താണ്? റോമർ കൈതി ലേഖനം 5-ാം അധ്യായത്തിന് നാം പൗലോസിന്റെ ഒരു വചനം കാണുന്നുണ്ടല്ലോ. റോമർ കൈതി ലേഖനം 6-ാം അധ്യായം നാം ക്രിസ്തുവിനോട് കൂടിയെങ്കിൽ അവനോട് കൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓ അതിന്റെ 5-ാം വാക്യം അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അപ്പോ പുനരുദ്ധാനത്തിന്റെ ഈ ശക്തി അറിയാനായിട്ടുള്ള ഒരു മാർഗം എന്താണ്? മരണത്തിലൂടെ കടന്നു പോവുക. മരിച്ച ഒരാൾ മാത്രമേ ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. ഒരു ഞായറാഴ്ച ഉണ്ടെങ്കിൽ അതിന് പുറകിലൊരു വെള്ളിയാഴ്ചയുണ്ട്, ഒരു മരണമുണ്ട്. ഈ പലരും ക്രിസ്തീയ ലോകത്തെ ചേർത്തിളക്കുന്നത് ഓ നമുക്ക് ഇതുപോലെ അതിന്റെ സമറുണ്ട്, നമുക്കതുണ്ട്, നമുക്ക് എഴുന്നേൽക്കാം, സന്തോഷിക്കാം. പക്ഷെ അതിന് പിന്നിൽ ഒരു മരണ ക്രിസ്തുവിന്റെ മരണം ശരീരത്തിൽ വഹിക്കുന്ന ഒരു കാര്യം ഇല്ലെങ്കിൽ ഇത് കേവലം ഒരു നാടകം പോലെ ആയിത്തീരും. പ്രിയമുള്ളവർ, നമുക്കിതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ചെറിയ പോകുമെങ്കിലും നമ്മുടെ കണ്ണുകളെ തുറക്കാൻ ഇടയായതെന്ന് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ അവർക്ക് മരണവും പുനരുദ്ധാനവും നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളായി തീരട്ടെ. നാം ഈ വഴിയിൽ നടക്കുമ്പോൾ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് വേണ്ടി മരിച്ചു, അല്ലെങ്കിൽ ഇന്ന വർഷം ഇത്രാം തീയതി എന്റെ പാപം മോചിച്ചു തന്നു എന്നതും കൊണ്ടുവന്ന് അതിനെ ഫ്രീ ചെയ്ത് നിർത്താറ് ദൈവത്തിന്റെ ജീവിതത്തിൽ യേശുവിന്റെ മരണത്തെ നമ്മുടെ ജീവിതത്തിൽ അറിയുക. അതെങ്ങനെ അസംഗുന്നത്? പാപത്തോട് പോരാടുമ്പോ, അല്ലെങ്കിൽ ശരീരത്തിന് മേല് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ അതിന്റെ മേല് ശരീരത്തിനൊരു മരണം അറിഞ്ഞ് ആ നിലയിൽ നിൽക്കുമ്പോൾ കർത്താവിനെ പറഞ്ഞ് നമ്മൾ നമ്മുടെ വായ അടച്ചു വെക്കുമ്പോൾ, കർത്താവിനെ പറഞ്ഞ് നമ്മുടെ കണ്ണുകളെ നമ്മൾ ആ നിലയിൽ സൂക്ഷിക്കുമ്പോൾ ഓ നമ്മൾ കർത്താവിന്റെ മരണം നമ്മുടെ ശരീരത്തിൽ വഹിക്കുക. അങ്ങനെ വഹിക്കുമ്പോൾ അതേ തുടർന്നാണ് ആ പുനരുദ്ധാനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പലർക്കും ഒരു ബോധ്യമില്ല. പലരും പുനരുദ്ധാനത്തിന്റെ ശക്തി ഇന്റർസ്റ്റീവ് പവർ, അതുകൊണ്ട് ഡൈനാമിക് പവർ ആണെന്ന് പറയുന്നു. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ആ പുനരുദ്ധാന ശക്തി ഈ യാഥാർത്ഥ്യത്തിന്റെ അടിത്തറയിൽ ക്രിസ്തുവിന്റെ മരണത്തോട് ഏകീകരിക്കുന്ന ആ ഒരു കാര്യത്തിലോട്ട് ബന്ധപ്പെട്ട ആ അടിത്തറയിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചത് എന്ന് നമ്മളെ ചിന്തിക്കാം. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഭാര്യയോട് ക്ഷമ പറയാതെ, ഈ ഭാര്യയോട് ക്ഷമ പറയേണ്ട ഒരു കാര്യമുണ്ട്. പക്ഷെ ഭാര്യയോട് ക്ഷമ പറയുന്ന കാര്യം അതൊക്കെ നിസ്സാര കാര്യമല്ലേ. ഭാര്യയോട് ക്ഷമ പറയുമ്പോൾ അതിന്റെ അകത്ത് നമ്മളെ തന്നെ ഒന്ന് ചെറുതാക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ തന്നെ ഒന്ന് നമ്മുടെ സ്വയത്തെ തന്നെ നമ്മളൊന്ന് താഴ്ത്തുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു അളവിൽ ആ സമയത്ത് നമ്മളെ തന്നെ ഒരു അനുതാപത്തിന്റെ വഴിയിലൂടെ ഇടുക്കുവാതിലൂടെ കടത്തുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ കർത്താവിന്റെ മരണത്തെ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ വഹിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കർത്താവിനായി തന്നെ ബന്ധത്തിൽ കർത്താവിനോടുള്ള സ്നേഹത്തിൽ അവരുടെ കോഴ്സിനെ അറിയാന് നമുക്കൊരു അവസരമുണ്ടെങ്കിൽ അതിനെ തുടർന്ന് വരുന്ന പുനരുദ്ധാന ശക്തിയാണ് യഥാർത്ഥത്തിലുള്ള പുനരുദ്ധാന ശക്തി. പ്രിയമുള്ളവരെ, ഇന്ന് പലരും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ അവഗണിച്ചതിനു ശേഷം സ്റ്റേജ് വിളക്കി ഓ ചിലർ കേട്ടിട്ടുണ്ട് ആ സ്റ്റേജ് തകർത്തു. കാര്യമില്ലെങ്കിൽ ഇത് കേവല ഒരു നാടകമായി പോകും. നമുക്ക് ഈ കാര്യങ്ങളിലേക്ക് ചെറുതായിട്ടെങ്കിലും പരിശുദ്ധാലയമായി നമ്മുടെ ഹൃദയങ്ങളെ ഉത്സാഹിപ്പിക്കുന്നതായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യേശു നമുക്ക് വേണ്ടി മരിച്ചു, അവർ നമ്മൾക്ക് ചോദിച്ചു, രണ്ടായിരം കൊല്ലങ്ങൾക്ക് അവർ വേറെ ചെയ്തെങ്കിൽ അവൻ നമുക്കെന്താ തൂത്തുട്ടിയിലിരിക്കുന്ന നമുക്കെന്താ എന്നാണോ നമ്മൾ ചോദിക്കുന്നത്, അതിന് പകരം നമുക്കതിനെ ഏറ്റെടുക്കാം, നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരാം, നമ്മുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് അവനെ ആ സത്യങ്ങളെ കൈപിടിച്ചാലോചിക്കാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ അർത്ഥപൂർണമായിട്ട് നമുക്ക് ഇന്ന് ഈ ശുശ്രൂഷയിലെ പങ്കാളികളായ ദൈവം അനുഗ്രഹിക്കുന്നവരാകട്ടെ.